പ്രിയസ്വരങ്ങളെ, അനേകരുടെ ആത്മീയ ഉത്സാഹമുള്ളവരുടെ ഹൃദയം എപ്പോഴാ തണുത്തു പോകുന്നറിയോ? അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ഉത്സാഹം ചില സമയങ്ങളിലൊക്കെ തണുത്തുപോയി. നന്നായി വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ഉത്സാഹമായിരുന്നു വചനം സംസാരിക്കുവാൻ. പക്ഷേ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഉത്സാഹമില്ല. വൈ? എന്താ കാര്യം? സ്നേഹമില്ല. ഏതാ വായിക്കുന്നില്ല? ഇന്ന വൈ? വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾ കുറേയും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, വൺ ഏരിയ, ഒരു ഏരിയയെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യം എന്താണെന്നറിയാമോ? ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ, ഒരു വിഷമം വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, തോൽവി സംഭവിച്ചപ്പോൾ, ആരെങ്കിലും നമ്മളെ ഒന്ന് കളിയാക്കിയപ്പോൾ, നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയി. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് റിവൈൻഡ് നടിച്ചു നോക്കി, ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, നാം പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് നമ്മുടെ ഉത്സാഹം പോയത്. നമ്മൾ മാത്രമല്ല സൗരങ്ങൾ, നമ്മൾ ഇതിന്റെ അങ്ങനത്തെ ആദ്യത്തെ ആൾക്കാരല്ല. സഭാചരിത്ര 2000 വർഷത്തെ സഭയുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിനുള്ള ഭക്തന്മാരുടെ ജീവിതം പരിശോധിച്ചാലും, നമുക്ക് ഇതേ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. എവിടെങ്കിലും ഒരു തോൽവി സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ രോഗം വരുമ്പോൾ, മറുപടിയില്ലാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ, അവിടെ വെച്ച് ഉത്സാഹം നഷ്ടപ്പെട്ടു പോവുകയാണ്, നഷ്ടപ്പെട്ടു പോവുകയാണ്. എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുക. ഹീബ്രൂസ്, എബ്രായ ലേഖനം അതിന്റെ 6-ാം അധ്യായം, Hebrews 6:11-12, 11-12 വാക്യങ്ങൾ. എബ്രായ ലേഖനം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ.
എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസാലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും.
അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം കൊണ്ട് എങ്ങനെ ഇടയ്ക്ക് വെച്ച് തണുത്തു പോകാനല്ല, അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ഇവിടെ തന്റെ അടുത്ത വാക്യത്തിൽ 2 കാര്യങ്ങൾ പറയുക. എന്താണ് എനിക്കെന്നറിയോ? എന്നിട്ട് പറയണം, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, ഡു നോട്ട് ബി സ്ലാക്കിഷ്, മന്ദതയുള്ളവരാകാതെ പിന്നെന്ത് ചെയ്യണം? വിശ്വാസത്താലും ദീർഘക്ഷമയാലും, ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ്, യു വിൽ ഇൻഹെറിറ്റ് ദ പ്രോമിസസ്. 2 കാര്യങ്ങളാണ് നമ്മളെ അന്ത്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന 2 കാര്യങ്ങളാ. ഒന്ന് ഫെയ്ത്ത്, 2 എന്താണ്? പേഷ്യൻസ്, സഹിഷ്ണുത. വിശ്വാസത്താലും സഹിഷ്ണുതയാലും. അപ്പോൾ നമുക്ക് വേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്, വിശ്വാസം, സഹിഷ്ണുത. ഈ 2 കാര്യങ്ങളാണ് നമ്മെ അവസാനത്തോളം ഒരുപോലെ നിർത്തുന്നത്, അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നത്.
തിരിഞ്ഞു നോക്കി, ഈ 2 കാര്യങ്ങളുണ്ടോ എന്റെ ജീവിതത്തില്? എന്തൊക്കെയാ? 1 വിശ്വാസം, 2 സഹിഷ്ണുത, പേഷ്യൻസ്, സഹിഷ്ണുത ഉണ്ട്. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്, എന്താ നമ്മുടെ പ്രോമിസ്? എന്താ നമ്മുടെ വാഗ്ദത്തം? എന്താ വാഗ്ദത്തം? ശരി ബ്രദറെ, എനിക്ക് ചില വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വാഗ്ദത്തം? എന്താ എന്താ വാഗ്ദത്തം? നിങ്ങൾ അതിന്റെ എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായം 30-36-37 വാക്യങ്ങൾ വായിക്കാം.
36 and 37 Hebrews 10.
ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല.
ശ്രദ്ധിച്ച്, ദൈവേഷ്ടം ചെയ്തിട്ട് വാഗ്ദത്തം പ്രാപിപ്പാൻ എന്താവശ്യം എന്നാ പറഞ്ഞ്? സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് പറയണം. എന്ത് വേണം? സഹിഷ്ണുത. എന്തിനു വേണ്ടിയിട്ടാണ്? വാഗ്ദത്തം പ്രാപിക്കുവാൻ. എന്താ വാഗ്ദത്തം? അടുത്ത വാക്യം, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഇതാ വാഗ്ദത്തം. പല വാഗ്ദത്തങ്ങൾ തിരുവനന്തപുരത്ത് പറഞ്ഞു, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം, ദ മെയിൻ പ്രോമിസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോമിസ്, ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം പറയാണ്, വരുവാനുള്ളവൻ വരും. കാരണം ഇത് കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കാനുള്ള കാര്യം, എന്റെ വീട്ടിലെ ഈ മോൻ കരയുമ്പോഴത്തേനും ഇപ്പൊ ഹിന്ദിപ്പാട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം അവൻ ഉണ്ടായപ്പോ മുതൽ ഹിന്ദിപ്പാട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ആ ഹിന്ദിപ്പാട്ടിൽ അനിൽകാന്തിന്റെ പാട്ടുണ്ട്, മുച്ച്കോയ്ക്ക് വാദാഹേ മേരാ യേശു ആയേക. അപ്പൊ അവൻ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറിൽ അവൻ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി മിക്കവാറും സമയം ഈ പാട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. എന്താണ്? മുച്ച്കോയ്ക്ക് വാദാഹേ മേരാ യേശു ആയേക. എപ്പോ ഒന്നാലും കേൾക്കാം, പേടിക്കണ്ട. കാരണം അവൻ കരഞ്ഞാൽ ഉടനെ എന്ത്, മൊബൈലിനകത്ത് ഈ പാട്ട്, കാരണം ആ ഒരു മൊബൈലിനകത്ത് ഒരു പാട്ടേ ഉള്ളൂ, ഈ ഒരു ഒറ്റ പാട്ടം കിട്ടു കൊടുക്കുക. മുച്ച്കോയ്ക്ക് വാദാഹേ, അത് കേട്ട് എനിക്കൊരു കാര്യം ഉറപ്പായി, ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം ഇതാണ്. എന്താണ്? വരുവാനുള്ളവൻ വരും, താമസിക്കില്ല. സൗരങ്ങൾ, ഇതാ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഈ വരുവാനുള്ളവൻ വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ സ്വന്തം സ്ഥലം ഇതല്ലെന്ന അതിന്റെ അർത്ഥം, എന്നെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അവൻ വരുമെന്ന്. അതാ നമ്മൾ ഉറപ്പിക്കണ്ടേ. അവൻ വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? എന്നെ കൊണ്ടുപോകാനാ വരുന്നതെന്ന്. എന്നെ കൊണ്ടുപോകാനായിട്ട് അവൻ വരുന്നു, അതാ അതിന്റെ അർത്ഥം. അവൻ വന്നേച്ച് പോവല്ല, വന്നേച്ച് എങ്ങനെ പോവുള്ളൂ? എന്നെയും കൊണ്ടേ പോവുള്ളൂ. ഇതാ വാഗ്ദത്വം എന്ന് പറഞ്ഞൊരു കാര്യം. ഈ വാഗ്ദത്വം പ്രാപിക്കാൻ എന്ത് വേണമെന്ന് പറഞ്ഞേ? എന്ത് വേണം? സഹിഷ്ണുത വേണം, സഹിഷ്ണുത വേണം. പഴയ നിയമത്തിലുള്ളവർക്ക് ഇതുപോലൊരു വെളിപ്പാടില്ലായിരുന്നു. അതായത് യേശു വരുമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ല, കാരണം മിശിഹാ വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചത്. പക്ഷെ അവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്? പുനരുദ്ധാനമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്നുള്ളതായിരുന്നു അവരുടെ ഉറപ്പ്. എന്തുണ്ട്? എന്താ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ? എന്താ? മരിച്ചവരിൽ നിന്ന് എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് അവരുടെ വാഗ്ദത്വം. ഉയർത്തെഴുന്നിട്ട് എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടേക്കാ പോകുന്നേ? അവനുള്ള സ്ഥലത്ത്. അവനാണ് യേശു പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും എന്ത് ചെയ്യും? ഇരുത്തും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു വണ്ടി ഒരു പൊളിറ്റീഷ്യൻ മാനസാന്തരപ്പെട്ടത് അങ്ങനെയാണ്. അതായത് പുള്ളി പറഞ്ഞു, ഈ ഞങ്ങൾ ഈ പൊളിറ്റീഷ്യന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഈ ബാക്കിയൊക്കെ ചെയ്യും, പക്ഷെ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുത്തത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇച്ചിരി താഴെ എല്ലാവരും ഇരുത്തുള്ളൂ. പക്ഷെ ഇദ്ദേഹം എന്നാ പറഞ്ഞു, ഈ ഒരൊറ്റ ഇത് കേട്ടതോടുകൂടി പുള്ളി മനസ്സിലായി, യേശു എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല, കാരണം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ എന്ത് ചെയ്യും? ഇരുത്തും. പുള്ളി മാനസാന്തരപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പുനരുദ്ധാനം എന്ന് പറഞ്ഞ കാര്യം പോലും എന്താ? അതിന്റെ അർത്ഥം ഇവിടെയല്ല എന്റെ സ്വന്തം സ്ഥലം. എന്റെ സ്ഥലം എവിടെയാ? എന്റെ സ്ഥലം ഉയരത്തിലാണ്. അയ്യോ പറഞ്ഞു, എന്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ വസിക്കുന്നു, അവൻ എന്ത് ചെയ്യും? അവന് ഞാൻ അവരെ കാണും. അപ്പൊ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതം മുഴുവൻ ഒരൊറ്റ പോയിന്റിലാണ് കേന്ദ്രീകരിച്ചത്. എന്താണ്? പുനരുദ്ധാനം, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്താ അറിയാമോ? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവം, അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമാ, അവർ ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അബ്രഹാമും ഇസാക്ക് യാക്കോബും ഒക്കെ അവരെ അടക്കി എന്നുള്ള സത്യമാ. പക്ഷേ അവരിപ്പോഴും ദൈവത്തിന്റെ മുമ്പാകെ ജീവിച്ചിരിക്കുക. കാരണം എന്താ? അവര് പുനരുദ്ധാനം ചെയ്യും, പുനരുദ്ധാനം ചെയ്യും. സ്വരങ്ങളെ, പുനരുദ്ധാനം എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ബൈബിളിലെ ഒരു ടോപ്പിക്കാ. പക്ഷെ നമ്മൾ വളരെ കുറച്ച് അതിനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. പുനരുദ്ധാനം, നമ്മുടെ പ്രത്യാശ രണ്ട് കാര്യങ്ങളാണ്. എന്ത്? കർത്താവ് വരുമ്പോൾ മരിച്ചവരെന്ത് ചെയ്യും? പുനരുദ്ധാനം ചെയ്യും. ജീവനോടിരിക്കുന്നവരെന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ വാഗ്ദത്തം ഇതാണ്, എന്റെ സ്വന്തം സ്ഥലം ഇതല്ല, എന്റെ കർത്താവ് എന്നെ ചേർക്കാനായിട്ട് വരും. പക്ഷേ ഈ വാഗ്ദത്തം പ്രാപിക്കാൻ്റെ പ്രത്യേകത എന്ത് വേണമെന്ന് പറഞ്ഞേ? സഹിഷ്ണുത വേണം, പേഷ്യൻസ്. ഈ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നൊരു കാര്യമാണ് പേഷ്യൻസ്. എന്താ പേഷ്യൻസ്? ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ടുപേരുടെ കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പോകാൻ പറ്റും. ഒന്നാമത് അബ്രഹാം, ആണ് തൊട്ടുകാരി അബ്രഹാമിനെ കുറിച്ച് അവൾ എഴുതിയിരിക്കുന്നത്. ഇബ്രാഹിം ലേഖനത്തില് ആറാം അധ്യായത്തിലും പതിനൊന്നാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഇവിടെ പതിനൊന്നാം അധ്യായത്തിലേക്ക് ഒന്ന് വായിക്കാം. അബ്രഹാമിനെ കുറിച്ച് എന്താണ് അതിന്റെ ഒമ്പതാം വാക്യം? വിശ്വാസത്താൽ അവൻ വാഗ്ദേശത്ത് 11:9 Hebrews ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന്റെ കൂട്ടവകാശികളായ ഇസഹാക്കോവിനോടും യാക്കോവിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി എന്ത് ചെയ്തു?
കാത്തിരുന്നു എന്നാ പറഞ്ഞു.
കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് നോക്കുക, അബ്രഹാമിന് ഒറ്റ കാര്യമാ, എന്റെ സ്വന്തം സ്ഥലം ഇവിടെ അല്ല. ഞാൻ പറഞ്ഞു എപ്പോഴെന്നറിയാ യഥാർത്ഥത്തിലേക്ക് വരുന്നേ. ഇന്നലെ ഞങ്ങള് സെനറ്റർ പറഞ്ഞില്ല, ഇന്ന് ഞങ്ങള് ഒരു ശവടക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. ടൈറ്റസ് ബ്രദറിന്റെ ഇളയ കുഞ്ഞ് മരിച്ചു. മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. ആ ശവശരീരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു കാര്യത്തിനും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. ഒരൊറ്റ കാര്യത്തിന് മാത്രമേ അവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്താണെന്നറിയാമോ? ഒരു പുനരുദ്ധാനം, ഒരു പ്രത്യാശ. കാരണം ഇത് ഈ കർത്താവിനല്ലാതെ വേറെ ആർക്കും തരാൻ കഴിയത്തില്ല. ബാക്കിയെല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. രാത്രി നിങ്ങൾ തിരിച്ചെത്തി. ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് എനിക്ക് വേറൊരു മെസ്സേജ് വന്നു. എൻ്റെ അങ്കിൾ മരിച്ചുപോയി. അദ്ദേഹം ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ തലയിൽ സർജറി ചെയ്തു. കുറച്ച് നാളായിട്ട് അദ്ദേഹം രോഗക്കിടക്കയിലാണ്. വിവരങ്ങളെ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം മരിച്ചു. ഞാൻ ഇന്ന് വൈകിട്ട് പോവാണ്, നാട്ടിലേക്ക് പോവാം. നാളെയാണ് ഫ്യൂണറൽ, നാളെ 3 മണിക്കാണ്. വളരെ നല്ല മനുഷ്യൻ, എബിശാനൊക്കെ അറിയാം. വളരെ നല്ല മനുഷ്യൻ, ഒത്തിരി പേരെ സഹായിച്ച ഒരാള്. അദ്ദേഹത്തിന് അറിയാവുന്ന പോലുള്ള ആത്മീയ കാര്യങ്ങളിൽ ഭക്തിയോടെ ജീവിച്ചിരുന്ന ഒരാള്. എന്നെ ബാംഗ്ലൂരിലേക്ക് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ഞാൻ അറിഞ്ഞു അദ്ദേഹം പലരെയും പുള്ളി വേറെ ആരോടും പറയാതെ രഹസ്യമായിട്ട് പല പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല കാര്യം ചെയ്ത വളരെ ഭക്തിയോടുകൂടി ജീവിച്ച ഒരാള്. അദ്ദേഹം മരിച്ചു രാവിലെ. ഞാൻ ഓർത്തു അദ്ദേഹത്തിന്റെ 53 വയസ്സ് കാണുമോ എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് 53 വയസ്സ് കാണും. ഇന്നലെ ഒരു 3 മാസം 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ശവടക്ക്, നാളെ ഒരു 53 വയസ്സുള്ള പ്രായമുള്ള ഒരാളുടെ ശവടക്ക്. ഞാൻ ചെയ്യട്ടെ, മരണത്തിന്റെ മുൻപിൽ നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. ലോകത്തിന്റെ ഒരു ഫിലോസഫിക്ക് പോലും ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഒരു ഉത്തരം തരാനായിട്ട് കഴിയത്തില്ല മരണത്തിന്റെ മുൻപിൽ. ഇനി ഒരു സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോവുകയാണ്. ഇനി അതുകൊണ്ട് ഈ മരണ വീട്ടിൽ പോകാൻ പറയുന്നത്, വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകാൻ പറയാൻ കാര്യമാണെന്നറിയാവോ? അവിടെ ചെല്ലുമ്പോഴേ നമ്മൾ അറിയുള്ളൂ എല്ലാ മനുഷ്യരുടെയും അവസാനം ഇതാണെന്ത്? മരണം, മരണം. നാം പലപ്പോഴും ആ ബർത്ത്ഡേയുടെ സമയത്ത് നമ്മൾ അത് ഓർക്കത്തില്ല. പക്ഷെ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നാം ഒരു യാഥാർത്ഥ്യം അറിയും. എന്താണ്? ഒരിക്കൽ ഞാനും മരിക്കും. സമയം മാത്രമുള്ളതിന് എപ്പോഴാണെന്ന് അറിയാൻ വയ്യാത്തത്. Only the factor is time. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവോ? കുഞ്ഞുങ്ങളാരെങ്കിലും ഉണ്ടെങ്കിലായി? ഞാൻ ചോദിക്കട്ടെ, അടുത്ത 20 വർഷം കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്ന എത്ര പേര് കൂടത്തി കാണും? Be serious about that. ഞാൻ പറഞ്ഞത് അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ പ്രത്യാശ എവിടെയാ. എനിക്ക് ചില ആൾക്കാർ പറയും എനിക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, ദൈവം എനിക്കൊരു വീട് തരും. എനിക്ക് ചിരിയാ വരുന്നേ. എനിക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, ദൈവം എനിക്ക് 10 ഏക്കർ സ്ഥലം തരും. എനിക്ക് ആ വാഗ്ദത്തം കേൾക്കുമ്പോ എനിക്ക് ചിരി തോന്നുകയാ. കാരണം ഈ 10 ഏക്കർ മറ്റു പലരുടെ ആയിരുന്നു. ഇനി ഈ സഹോദരൻ ഈ 10 ഏക്കർ കിട്ടിയാലും ഒരു 10 വർഷം കഴിയുമ്പോഴത്തേന് ഈ വാഗ്ദത്തം അവിടെ കൊണ്ട് അവസാനിച്ചു. ബാക്കി എല്ലാ വാഗ്ദത്തങ്ങളും ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ ഒരൊറ്റ വാഗ്ദത്തത്തിന് മാത്രമേ നമ്മെ ഇതിന്റെ അപ്പുറത്തേക്ക് ബൈപ്പാസ് ചെയ്യുള്ളൂ. അത് എന്റെ കർത്താവ് വരും. ഇനി അതിനു മുമ്പ് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തുണ്ട്? ഒരു പുനരുദ്ധാനം ഉണ്ട് എന്നുള്ളതാ സഹോദരങ്ങൾ. നമ്മുടെ ഹൃദയം അവിടേക്ക് നമ്മൾ അങ്ങ് ഉറപ്പിക്കണം. നിങ്ങൾ അബ്രഹാമിനെ നോക്കുക. ഞാൻ 1-2 കാര്യങ്ങൾ അബ്രഹാമിന്റെ പറഞ്ഞോട്ടെ. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു പറയുമ്പം നമ്മൾ അതിനെ ഒരു തമാശയായിട്ട് എടുക്കരുത്. അങ്ങ് എന്താണെന്നറിയാമോ? ഞാൻ ആലോചിച്ചു അബ്രഹാമിന്റെ ജീവിതം. ഹാഗാറിൽ ഒരു മകനുണ്ടായി, ഇസ്മായിൽ. ഒരു 15 വയസ്സ് വരെയെങ്കിലും അബ്രഹാമിന്റെ കൂടെ വളർന്ന മകനാണ്. മേ ബി ഫസ്റ്റ് 15 years. 15-ാമത്തെ വയസ്സിൽ ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ദാസിയെയും മകനെയും പുറത്താക്കുക. അബ്രഹാമിന്റെ മിസ്റ്റേക്ക് ഹാഗാറിന്റെ അടുക്കൽ പോയത്, ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ അബ്രഹാമിന്റെ കൂടെ 15 വർഷം വളർന്ന സ്വന്തം മകൻ, ദൈവം പറയുകയാണ് ആ ദാസിയെ, ഹാഗാറിനെയും മകനെയും പുറത്താക്കുക എന്ന് പറയുമ്പോൾ, അപ്പവും അല്പവെള്ളവും കൊടുത്ത് പറഞ്ഞു വിടുമ്പോൾ, നിങ്ങളൊന്ന് ചിന്തിച്ചിരിക്കും, ഒരു പിതാവിന്റെ വിഷമം എന്താണ്? പക്ഷെ എന്തെന്നറിയാമോ, ഒരൊറ്റ കാര്യം മാത്രം, ദൈവം എന്തു പറയുന്നു അതിനെ അതുപോലെ അനുസരിക്കുവാൻ അവൻ മനസ്സ് വെച്ചു. അബ്രഹാമിന് ഒത്തിരി വീക്ക്നെസ് നമ്മൾ കാണുന്നുണ്ട്, പരാജയങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ അതിനവർന്ന വിശ്വാസം, ദൈവം പറയുന്നത് അനുസരിക്കുന്നതിന്റെ പേരാണ് വിശ്വാസം, അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത മകൻ ഇസഹാക്ക്, അവന് കുറച്ച് പ്രായമായപ്പോൾ ദൈവം അബ്രഹാമിനോട് പറയണം, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ എന്ത് ചെയ്യ, ഞാൻ കൽപ്പിക്കുന്ന മലയിൽ പോയി ഹോമയാഗം കഴിക്കുക. മൂത്ത മകനെ ഇറക്കി വിടാൻ, ഇളയ മകനെ യാഗം കഴിക്കാൻ പോവുക. ഭാര്യയോട് പറഞ്ഞോ? ഇല്ല, മേ ബി ഐ ഡോണ്ട് നോ, എഴുതിയിട്ടില്ലൊന്നും പ്രത്യേകിച്ച്. പക്ഷേ ഈ രണ്ടാമത്തെ മകനെയും കൊണ്ട് യാഗം കഴിക്കാനായിട്ട് എന്ന് അതിന്റെ അർത്ഥം എന്നറിയോ, ദൈവം എന്തു പറഞ്ഞാലും അത് അതേപടി അനുസരിക്കും എന്നുള്ള ദൃഢനിശ്ചയം. ഫീലിങ്സിന് അവിടെ സ്ഥാനമില്ല, സ്വന്തം താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല, ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, മറ്റൊന്നിന് സ്ഥാനമില്ല. ഒരൊറ്റ കാര്യം മാത്രം, ദൈവം എന്തു പറഞ്ഞാലും ഞാനതിനെ അനുസരിക്കും, അതിന്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ട് എഴുതി വെച്ചത്, വിശ്വാസത്താൽ അവൻ കൂടാരത്തിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ബന്ധങ്ങൾക്കപ്പുറം ദൈവത്തിലുള്ള വിശ്വാസം. അതാ വിശ്വാസം. രണ്ടാമത് അടുത്ത ആൾ ഇസാക്ക്. ഇസാക്കിനെ കുറിച്ച് ആകെപ്പാട് രണ്ട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ഇസാക്ക് വിതച്ചു, 100 വേനി കൊയ്തു. രണ്ടാമത്തെ കാര്യം, ഇസാക്ക് എന്ത് ചെയ്തു? കിണർ കുഴിച്ചു. നിങ്ങൾ എബ്രായ 11 അതിന്റെ ആ വാക്യം ഒന്ന്, 11 അതിന്റെ 16 വാക്യം ഇവിടെ നിന്ന് വായിച്ചു. 11:16 Hebrews 11:16
അവരോ അധികം നല്ലതിനെ,
ആ
സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരിക്കുന്നു.
ആ
ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല.
ആ
അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ.
കണ്ടു, ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ആരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ? അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോവിന്റെ ദൈവം എന്ന ദൈവം അറിയപ്പെട്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം. എവിടേക്ക് പുതിയ നിയമം വരുന്നേ? ഞാൻ എവിടേക്ക് വരാം? പക്ഷേ പഴയ നിയമത്തിൽ അവൻ അറിയപ്പെട്ടത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അവൻ ലജ്ജിക്കുന്നില്ലെന്ന കാരണം എന്താ? എന്താ അവരുടെ പ്രത്യാശ എവിടെയായിരുന്നു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെന്ന്. ദിസ് ഈസ് നോട്ട് എ പെർമനന്റ് പ്ലേസ്, ദിസ് ഈസ് എ ടെമ്പററി പ്ലേസ്. ഒരു എനിക്കൊരു താൽക്കാലികമായ സ്ഥലമാണ്. ഇന്നലെ ആ ശവശരീരത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഒറ്റ ചിന്ത മാത്രം എന്റെ മനസ്സിലേക്ക് വന്നത്, കർത്താവേ, ഇന്ന് ഈ കുഞ്ഞു മരിച്ചു, അടുത്ത ദിവസം എന്തെങ്കിലും എന്നാ നമുക്കറിയത്തില്ല, ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും. ഇതെല്ലാം ഒരു താൽക്കാലികമായൊരു സ്ഥലമാണല്ലോ, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മൾ ഇവിടെ ഉള്ളല്ലോ. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? ദൈവം എനിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എന്റെ കർത്താവ് വന്ന് എന്നെ എന്ത് ചെയ്യും? എന്നെ ചേർക്കുമെന്നുള്ള പ്രത്യാശ. ഇതാ പ്രത്യാശ. ഇസാക്കിനെ കുറിച്ച് പറയുക, എന്താ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നേ? ഇസാക്കിനെ കുറിച്ചുള്ള വാക്യോട് എഴുതി വെച്ച് ശ്രദ്ധിച്ചോണം. ഉൽപ്പത്തി പുസ്തകം 26 14 വാക്യം അവന് ഇസാക്കിനെ കുറിച്ച് പറയാണ്, 12 പോലുള്ള വാക്യം പറയാണ്. Chapter 26:12 ഇസാക്ക് ദേശത്ത് വിതച്ചു, 100 വേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു, വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരുണ്ടായിരുന്നു കൊണ്ട് ഫെലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി.
എന്താ 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 പറഞ്ഞേ? മറ്റുള്ള ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇസാക്കിനോട് എന്തോന്നി എന്ന് പറഞ്ഞേ? അസൂയ തോന്നി. അടുത്ത വാക്യം, എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്തീർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞിരുന്നു. ആ ഫെലിസ്തീർ അങ്ങനെയാണ്, അസൂയയാണ് പ്രധാനപ്പെട്ട വിഷയം. ഓക്കെ, അതിന്റെ താഴേക്ക് അതിന്റെ 18-ാം വാക്യം, തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു, തന്റെ പിതാവ് അവക്കിട്ടിരുന്ന പേര് തന്നെ ഇട്ടു. 20-ാം വാക്യം, അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറിന് ഏശക് എന്ന് പേര് വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട് അവർ അതിന് സിത്ന എന്ന് പേര് വിളിച്ചു. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. ശ്രദ്ധിക്കണ പ്രിയ സ്വരങ്ങളെ, ഒരു വലിയ പാഠം പഠിക്കാനുണ്ട് ഇസ്ഹാക്കിന്റെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു അബ്രഹാമിന്റെ ദൈവം എന്ന് പറയാം. കാരണം എന്താ? മൂത്ത മകനെ പറഞ്ഞു വിട്ടു ദൈവം പറഞ്ഞു കേട്ടപ്പം, ഇളയ മകനെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി വാളെടുത്തു. പക്ഷേ ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോ ചെറിയ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് പറയാനായിട്ട്? ഏ, ഇവിടെ എഴുതിയിരിക്കുകയാണ് മഹാധനവാനായി തീർന്ന മനുഷ്യൻ, ദാസീദാസന്മാരുള്ള ഒരു മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ ഇതനുസരിച്ച് പറയാം, ഒരു ഈ 5-6 ആൺകുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അവരും ആരെയും പേടിക്കത്തില്ല. കാരണം എന്താ? എന്താ തടിമുടുക്കുള്ള 5-6 പേരുണ്ട് ഇവിടെ. ഇവിടെ വഴക്കിന് വന്നാൽ വിവരം അറിയും ഇല്ലേ? ശരിയല്ലേ? നമ്മുടെ നാട്ടിലെങ്ങനെ? അല്ലെങ്കിൽ കസിൻസ്, ചിലരൊക്കെ കസിൻസിന്റെ ബലത്തിലാണ്. ഞങ്ങൾ ഇത്രയും കസിൻസ് ഉണ്ട്. ഇപ്പത് ന്യൂ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ അറിയോ, ഞങ്ങൾക്ക് ഇത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്കൂളിലെ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം എന്താണ്, ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ അകത്ത് 8 പേരുണ്ട്, ഭയങ്കര ബലമാണ് അവർക്ക്. അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ ഇസ്ഹാക്ക് ഒന്നവന് സമ്പത്തുണ്ട്, രണ്ടാമത് ദാസീദാസന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവനൊരു കിണറ് കുഴിച്ച്, ഏത് കിണറാ കുഴിച്ച്? അബ്രഹാം മണ്ണ് കുഴിച്ചതാണ്. ഇവന്മാരും മണ്ണിട്ട് നിരത്തി കളഞ്ഞതാണ്. പിന്നെയും അതിനെ എന്ത് ചെയ്തു? ഈ മണ്ണൊക്കെ എടുത്ത് കാര്യങ്ങൾ ശരിയാക്കിയപ്പോഴത്തേന് ഇവര് പിന്നെയും വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നു. നമ്മളാണ് എന്ത് ചെയ്തേനെ? എടാ, ഒന്ന് നിങ്ങൾ മണ്ണിട്ട് മൂടിയതാ, അതും ഞാനൊരു വിധത്തിൽ നേരെയായി കൊണ്ടുവന്നു. ഇനി എന്നെ എന്ത് ചെയ്തില്ല, ഇനി തൊടാൻ സമ്മതിക്കില്ല. നമുക്ക് പിന്നെ ഒരു ഇതും കൂടെ ഉണ്ട്, എന്റെ അപ്പനാണത് കുഴിച്ചതെങ്കിൽ നിങ്ങളെ തൊടത്തില്ലെന്ന് പറയും. പക്ഷേ ഇസ്ഹാക്ക് എഴുതിയിരിക്കുകയാണ്, ഇസ്ഹാക്ക് അവിടുന്ന് മാറിപ്പോയി അടുത്ത കിണറ് കുഴിച്ചു. സ്വരങ്ങളെ ശ്രദ്ധിക്കണേ, ഒരുവന്റെ ഹൃദയം കർത്താവിന്റെ വരവെങ്കിലും നിത്യതയിലുമാണോ ഉള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാവോ? ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കടിപിടിയിൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടത്തെ കാര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അറിയാൻ പറ്റും ഇവന്റെ മനസ്സ് എവിടെ ഇരിക്കുന്നതെന്ന്. പച്ചക്കറിക്കാരനോട് 2 രൂപയ്ക്ക് വഴക്ക് പിടിക്കുന്നവന്റെ മനസ്സ് എവിടാണെന്ന് അവൻ ചിന്തിച്ചോളാം. ഒത്തിരി കാര്യമൊന്നും വേണ്ടെന്ന്, കൊച്ചു കാര്യങ്ങളിൽ അറിയാം നമ്മുടെ ഹൃദയം എവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഒത്തിരി കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും സാധനം നഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ടോ? ഉണ്ടോ? ഈ പുതിയ വണ്ടിയൊക്കെ മേടിക്കുന്നവരുണ്ട്, എന്നറിയോ, രാത്രി 2 മണിയാകുമ്പോൾ വെളിയിറങ്ങി പോയി നോക്കും, അവിടെ വണ്ടി കിടപ്പുണ്ടോ എന്ന്. ഇടക്കിടക്ക് പോയി നോക്കുക, എന്നാ അവിടെ കിടപ്പുണ്ടോ സാധനം? ഓർത്താൽ മതി, എന്നറിയോ, ഇത് പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഇസ്ഹാക്ക് വഴക്കുണ്ടാക്കിയപ്പോൾ അടുത്ത കിണർ കുഴിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെയും ഒരു വഴക്കിന് വന്നു. അപ്പൊ നമ്മളാണ് എന്നെ പറയും, നമ്മൾ പറയാനുണ്ട്, ഒന്ന് ഞാൻ ക്ഷമിച്ചു, ആ ഇനി ക്ഷമിക്കില്ല, ഇതങ്ങനെ വിട്ടാ ശരിയാകത്തില്ല അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണ്, ഒന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിക്കും, രണ്ടാമത്തേനെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. നമ്മൾ പറഞ്ഞൊരു റീസണും ഉണ്ട്, ഞാൻ ഒന്ന് ക്ഷമിച്ചതാ, അന്നിട്ടും അവൻ വഴക്കിന് വരികയാണെങ്കിൽ അവനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. രണ്ടാമതും വന്നു, അടുത്തെഴുതിരിക്കുകയാണ്, അവൻ അവിടെ നിന്നും മാറിപ്പോവുക, ഒരു പേര് ഉട്ടച്ചെങ്ങ് പോയി സിത്തിന, അവിടെ നിന്ന് അവൻ വീണ്ടും മാറിപ്പോവുകയാണ്. ശ്രദ്ധിച്ചേ സൗരങ്ങളെ, നിത്യതയുടെ പ്രത്യാശയുള്ളവന് ഇവിടത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്ക് പിടിക്കാൻ അവന് സമയമില്ലെന്ന്. അവന് സമയമില്ല. ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ കൊണ്ടുപോട്ടെ, നമ്മളങ്ങനെ പറയും കേട്ടോ ചിലപ്പോൾ, ആ നീ കൊണ്ട് നന്നാകുന്നെങ്കിൽ നന്നാകും. എപ്പോഴാന്നറിയോ തിരിച്ചു കിട്ടത്തില്ലെന്ന് ഉറപ്പാകുമ്പോ പറഞ്ഞൊരു പ്രൈസ് ആണ്, കൊണ്ടുപോയി നന്നാകടാ. തിരിച്ചു കിട്ടാൻ മാക്സിമം പിടി പിടിക്കും, പിന്നെ വരുമ്പോഴാണ് നമ്മൾ ഈ ടേം അടിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മൾ പ്രൊസസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെ പ്രൊസസ് ചെയ്യുന്നുണ്ടോ അതിൽ അതിന്റെ അകത്തെല്ലാം ഒരു ഭയത്തിന്റെ ആത്മാവ് കാണും. എന്ത് കാര്യം പ്രൊസസ് ചെയ്യുന്നുണ്ടോ അതിനകത്തെല്ലാം ഒരു ഭയത്തിന്റെ ആത്മാവ് വ്യാപരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനും എന്റെ കുടുംബവും എനിക്കുള്ളതൊക്കെയും എന്റെ കർത്താവിന്റെ. ഇതൊക്കെ സഭയെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്താ, ഞങ്ങളെ തന്നെ മൊത്തമായിട്ട് അങ്ങോട്ട് തരുന്നു എന്നൊക്കെ സഭയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം പറയാം. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എത്രത്തോളം കാര്യങ്ങളാ പ്രോസസ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ഒരു പെയിന്റ് പോയാ, ഒരു പെയിന്റ് എന്ന് പോയാൽ വണ്ടി ആരെങ്കിലും ജസ്റ്റ് ഒന്ന്, ഈ അസൂയുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയോ, അവര് ഈ പോകുന്ന വഴി നല്ല വണ്ടി കാണുകയാണെങ്കിൽ അവരുടെ നഖം വെച്ച് ഒന്നും അരഞ്ഞു വിടും. അസൂയയുടെ ടിപ്പിക്കൽ ലക്ഷണം. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, അതുകൊണ്ട് ശകലം വിഷമം വരും, നമ്മുടെ മനുഷ്യരല്ലേ. പക്ഷെ വിഷമിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും, കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ബൈക്കിൽ ഇങ്ങനെ പോവാ, ഒരാൾ എന്റെ കാലേ കൂടെ വണ്ടി കയറ്റി, ചെറിയ വണ്ടിയായിരുന്നു, കാലേ കൂടെ കയറ്റി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് രണ്ടുപേരും കൂടെ എന്നോട് ചൂടാകുക, നിങ്ങൾ ശരിക്കല്ല വണ്ടി ഓടിക്കുന്നു, വണ്ടി കാലേ കൂടെ കയറ്റിക്കൊണ്ട് പോയ ആൾക്കാർ, അതാണ് ഈ ലോകം. വണ്ടി കാലേ കൂടെ കയറ്റിക്കൊണ്ട് പോയിട്ട് പോകും, ഒരു കുറ്റബോധമില്ല കേട്ടോ മനുഷ്യന്. കാരണം അവർക്ക് തോന്നി ഞാൻ എന്റെ പേര് കാശുമല്ലോ ചോദിക്കുമെന്ന് പേടിച്ചിട്ട. നമ്മൾ പ്രോസസ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല, കഴിയത്തില്ല. ഇസാക്ക് അവന് വഴക്ക് പിടിക്കാൻ നേരമില്ലെന്ന്, ഓക്കെ നിങ്ങൾ എടുത്തു ഫൈൻ, ഓക്കെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഓക്കെ എനിക്ക് വഴക്ക് പിടിക്കാൻ നേരമില്ല, അവൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവനങ്ങ് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ്, ഒഴിഞ്ഞു മാറിപ്പോവുകയാണ്. മൂന്നാമത് യാക്കോബ് ഞാൻ അവസാനിപ്പിക്കുക. എന്റെ യാക്കോവിന്റെ പ്രത്യേകത, യാക്കോവിനെ ഞാൻ കണ്ടിടത്തോളം യാക്കോവിന്റെ ദൈവം, നിങ്ങൾക്ക് അറിയാം ഒത്തിരി കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, പക്ഷെ എങ്കിലും പറയാം, കണ്ടിടത്തോളം ഒറ്റ ടെൻഡൻസി യാക്കോവിനുള്ള എന്നറിയാമോ, എങ്ങനെയും തട്ടിപ്പറിച്ച് സ്വന്തമാക്കണം. അനുഗ്രഹം എവിടം വരെ കയറിയേ കളിക്കുന്നേ, അനുഗ്രഹം വരെ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ്. ലാബാന്റെ വസ്തുവകൾ പിടിച്ചു പറിക്കുവാൻ, ജീവിതകാലം മുഴുവൻ പിടിച്ചു പറിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന യാക്കോബ്. പക്ഷെ എന്നാല് യാബോക്ക് തീരത്ത് വെച്ച്, കടവിന്റെ തീരത്ത് വെച്ച് ദൈവത്തോടുള്ള മുഖാമുഖമായ ഒരു എൻകൗണ്ടർ, അത് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സൗരങ്ങളെ, ദൈവത്തോടുള്ള മുഖാമുഖമായ എൻകൗണ്ടറിന് മാത്രമേ ഇവിടത്തെ കാര്യങ്ങളെ അതിന് വിടുവിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇവിടത്തെ കാര്യങ്ങളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി പിടിച്ചുകൊണ്ടിരിക്കും. അവകാശങ്ങൾ ഉപേക്ഷിച്ച് കളയണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ എന്ന് പറയാമോ, ദൈവത്തോടുള്ള മുഖാമുഖമായ എൻകൗണ്ടർ. യാക്കോവിന് എന്തൊരു മാറ്റമാണ്, ശ്രദ്ധിച്ചോണം. അടുത്തവന് എന്നാ പറയാ, യാക്കോബിനെ കുറിച്ച് എഴുതിയ വാക്കുകൾ നിങ്ങൾ ഓർത്തോണം. യാക്കോബ് ജോസഫിന്റെ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. വീണ്ടും എഴുതിയിരിക്കുകയാണ് യാക്കോബ്, സമയം എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു പോവുക. യാക്കോബ് ഫറവോൻ അനുഗ്രഹിച്ചു, ആദ്യം ഒന്ന് അനുഗ്രഹിച്ചു. ഇപ്പൊ ഫറവൻ ചോദിച്ചു, എത്ര പ്രായമായി, വയസ്സെത്രയായി? പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ പരദേശി പ്രയാണത്തിന്റെ കാലത്തോളം ആയിട്ടില്ല, അവ 130 വർഷമായിരുന്നു, അത്ര ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് എഴുതിയിരിക്കുകയാണ്, വീണ്ടും ഫറവോനെ അനുഗ്രഹിച്ചു. ഒരിക്കൽ അനുഗ്രഹം പിടിച്ചു പറിക്കാൻ നോക്കിയവൻ ഇപ്പൊ എന്ത് ചെയ്യാന്നറിയാവോ, അനുഗ്രഹിക്കുന്നതിനായിട്ട് മാറുകയാ. ഇതാ ദൈവത്തെ മുഖാമുഖം കണ്ടുള്ള വ്യത്യാസം. ദൈവത്തെ കാണുന്നതുവരെ ഒറ്റ ചിന്തയുള്ളൂ, എനിക്കെല്ലാം കിട്ടണം, എനിക്കെല്ലാം വേണം, എന്ത് കണ്ടാലും വേണം. പക്ഷെ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അവൻ അനുഗ്രഹിക്കുന്നതിനായിട്ട് മാറുക, അവൻ കൊടുക്കുന്നവനായിട്ട് മാറുക, അവനൊന്നും പിടിച്ചു വെക്കുന്നതിനായിട്ട് ഇരിക്കത്തില്ല. ഇതിൽ തിരിച്ചറിയാം നമ്മുടെ ഹൃദയം വെച്ചിരിക്കുന്നത് നിത്യതയിലാണോ അതോ ഇവിടത്തെ കാര്യങ്ങളിലാണോ, ഇവിടത്തെ കാര്യങ്ങളിലാണോ. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വഴക്കും ബഹളവും ഉണ്ടോ, ഉണ്ടോ? അതോ ഒരു വഴക്കുണ്ടാക്കാൻ ഒരാൾ വരുമ്പം ശരി ഫൈൻ ഓക്കെ, ഒരു വാക്യങ്ങൾ വായിച്ചോട്ടെ, എന്നാലേ അത് പൂർത്തിയാവുള്ളൂ. എബ്രായ ലേഖനം തന്നെ 12 അധ്യായം 1 വാക്യം, പന്ത്രണ്ടാം അധ്യായം എബ്രായ ലേഖനം ഒരു വാക്ക് ഞാൻ എടുത്തോട്ടെ.
ആകിയാൽ നാമോ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
അടുത്തത് വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാന മനുഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു.
നിങ്ങളുടെ ഉള്ളിൽ
ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു.
ശ്രദ്ധിക്കണ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശുവിനെ കുറിച്ച് പറയുക. നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട പിതാക്കന്മാരെ കുറിച്ച് മുഴുവൻ 11-ാം അധ്യായത്തിൽ പറഞ്ഞു. 12-ാം അധ്യായത്തിൽ വരുമ്പോ യേശുവിനെ കുറിച്ച് പറയുക, എന്താണ്? തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്ത് പിതാവിനോടുള്ള കൂട്ടായ്മ. അവൻ അപമാനം അലക്ഷ്യമാക്കി. നമ്മൾ പലപ്പോഴും ആ വാക്ക് ശ്രദ്ധിക്കത്തില്ലേ, എന്താണ് ഡെസ്പൈസിങ് ദ ഷെയിം എന്ന് പറഞ്ഞേ? അപമാനം അലക്ഷ്യമാക്കി യേശു. എന്താ ഈ അപമാനം അലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷീണിച്ചപ്പോഴാണെന്നറിയാവോ? മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയപ്പോഴാണ് അല്ലേ? ഒത്തിരി പേരുടെ ആത്മീയ ജീവിതത്തിൽ അവർ ക്ഷീണിച്ചു പോയൊരു മേഖല മറ്റുള്ളവർ കളിയാക്കിയപ്പോഴ്, മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോഴ്, മറ്റുള്ളവർ അവരുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തപ്പോഴ്. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ അപമാനം അലക്ഷ്യമാക്കി. എന്താ അപമാനം അലക്ഷ്യമാക്കിയത്? മത്തായിയുടെ സുവിശേഷത്തിലാണ് എന്താണ് അവൻ അപമാനം അലക്ഷ്യമാക്കിയെന്ന് എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 27-ാം അധ്യായം 29-ാം വാക്യം, Matthew 27:29, മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവന്റെ മേൽ തുപ്പി കോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു. ശ്രദ്ധിച്ചോണേ, ആരേത് രാജാക്കന്മാരുടെ രാജാവ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഭൂരാജാക്കന്മാരുടെ അധിപതി എന്ന് പറഞ്ഞാൽ എല്ലാ രാജാക്കന്മാരുടെയും മുകളിൽ നിൽക്കുന്നവനായ യേശു കർത്താവ്. പക്ഷേ അവരവനെ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അവനെ അടിച്ചു, അവന്റെ തലയിൽ കിരീടം വെച്ചു. എന്തിനാ വേണ്ടിട്ടാ? കളിയാക്കാൻ വേണ്ടിട്ടാ. എന്തിനാ കിരീടം വെച്ച്? മുള്ളുകൊണ്ടുള്ള കിരീടം. കാരണം യേശു പറഞ്ഞു, ഞാൻ രാജാവാ. അതുകൊണ്ട് അവനെ കളിയാക്കാൻ മുള്ളുകൊണ്ട് കിരീടം മെനഞ്ഞിട്ട് അവന്റെ തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചു. അത് മാത്രമല്ല, മുട്ടുകുത്തി അവന്റെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, യഹൂദന്മാരുടെ രാജാവേ ജയാ ജയാ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? പരിഹസിച്ചു. സ്വരങ്ങളെ, അവനൊരൊറ്റ വാക്ക് മിണ്ടിയാൽ 12 ലഗ്യോനിലധികം ദൂതന്മാർ ഇറങ്ങി വരും. ഒരു ലഗ്യോൻ എത്രയാ? 6,000 പേരാ. ഒരു വാക്ക് മിണ്ടിയാൽ 12 × 6,000 എത്രയാ? 72,000 ദൂതന്മാർ ഇറങ്ങി വരും. ഒറ്റ ദൂതൻ അശൂർപാളയത്തിൽ ഇറങ്ങിയപ്പോൾ എത്ര മണിനെ തട്ടിയെന്നറിയാവോ? 185,000 185,000 ആൾക്കാർ മരിച്ചുപോയി ഒരു ദൂതൻ അശൂർപാളയത്തിൽ ഇറങ്ങിയപ്പോൾ. അങ്ങനെയാണെങ്കിൽ 72,000 ദൂതന്മാർ ഇറങ്ങിയാൽ എത്ര ആൾക്കാർ മരിച്ചു പോകും? 185,000 വെച്ച് അവർ കണക്ക് കൂട്ടി നോക്കി, എത്ര പോകും? എത്രയാ? അന്ന് ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരും തീരുമാനം അതിന്റെ അർത്ഥം. പക്ഷേ അവിടെ ഒന്നും മിണ്ടിയില്ല, അപമാനം അലക്ഷ്യമാക്കി. അടുത്ത വീണ്ടും വായിച്ച അതിന്റെ 39-ാം വാക്യം, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. വഴിയെ പോകുന്നവരാ, അവരും എന്ത് ചെയ്യ? നമ്മൾ പറയത്തില്ലേ, എടാ എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ള പറഞ്ഞാൽ കുഴപ്പമില്ല, വഴിയെ പോകുന്നവനൊക്കെ എന്റെ നേരെ മേയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? നമ്മൾ സാറിന് ചോദിക്കുന്ന ചോദ്യമാ. ഇത് വഴിയെ പോകുന്നവന് പോയാ പോരെ, അവനും അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാ? അവനും അവിടെ നിന്ന് യേശുവിനെ ദുഷിക്കുക, അപമാന അലക്ഷ്യമാക്കി. വീണ്ടും അതിന്റെ താഴെ 40-ാം വാക്യം, മഹാപുരുഷന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. നേതാക്കന്മാരാ, അവരും അവനെ പരിഹസിച്ചു മിണ്ടുന്നില്ലെന്നും. 44-ാം വാക്യം, അതാ ഏറ്റവും കഷ്ടം, അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവനും കുരിശ കിടക്കുക. സമശിക്ഷാവിധിയിൽ നിന്നാണ് മറ്റവൻ പറഞ്ഞത്. കുരിശ കിടക്കുന്ന രണ്ട് കള്ളന്മാരും ഒരുപോലെ അവനെ എന്ത് ചെയ്യ? ദുഷിക്കുക. പക്ഷേ എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. എന്റെ ചോദ്യം ഇതാ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഓട്ടം പലപ്പോഴും നിന്നുപോയത് ആരുടെ കളിയാക്കുകൊണ്ടാണ്? ആണോ? ആരെങ്കിലും നമ്മോട് വഴക്കിന് വന്നതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഓട്ടം അവസാനിച്ചു, ഇപ്പം ശുഷ്കാന്തിയില്ല?
ഇപ്പൊ അത്ര ഉത്സാഹമില്ല, ചില മന്നിപ്പടിച്ചിരിക്കുക, പഴയ പോലെ ബൈബിൾ ഉത്സാഹത്തോടെ വായിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അവരെന്നെ അങ്ങനെ പറഞ്ഞു, ഇവരെന്നെ ഇങ്ങനെ ചെയ്തു, എന്നോടൊരു വഴക്കുണ്ടാക്കി, എന്റെ അവകാശം പിടിച്ചു പറിച്ചു, ക്ഷണിച്ചു പോയോ? അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരു കാര്യം ഇതാ, എന്താണെന്നറിയാമോ? ക്രിസ്തുവിനെ നോക്കുക. ആദ്യം അവരെ നോക്കാൻ പറഞ്ഞു. ആരെ നോക്കാൻ പറഞ്ഞു? അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. 11 വിശ്വാസവീരന്മാരുടെ പട്ടികയാ. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെ നോക്കുക. അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അത് നോക്കിയാൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുമ്പോട്ട് ഓടാൻ പറ്റും. അവൻ പിതാവിന്റെ വലത്തു ഭാഗത്തിരുന്നെങ്കിൽ അവൻ ഇരിക്കുന്നിടത്ത് എന്ത് ചെയ്യും? നമ്മെയും ഇരുത്തും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org